എല്ലാരും യൂട്യൂബ് ചാനലിലെ വഴിയിലേ പോയി. അപ്പൊ നമ്മൾ വിചാരിച്ചൊരു പോഡ്കാസ്റ്റ് തുടങ്ങാം, അത്ര തന്നെ.
അല്ല, ഇപ്പൊ പോഡ്കാസ്റ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിക്കല്ലേ, അല്ലാതെ ബോറിംഗ് ആയി എന്തെങ്കിലും ചെയ്താൽ അതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടോ? ബോറിംഗ് ആയി ചെയ്താലും മടുപ്പല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ എനിക്ക് തോന്നുന്നത്?
അത് ശരിയാണ്. ഒരാൾ പോഡ്കാസ്റ്റിംഗ് സംഭവത്തിലേക്ക് എക്സ്പീരിയൻസ് ചെയ്ത ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഈ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പം യെസ്, ട്രൂ.
അതെ, പോഡ്കാസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇന്ത്യയിൽ ലിറ്ററസ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് കേരളത്തിൽ ലിറ്ററസ് എപ്പോൾ പോലെ ഇന്ത്യയിലെ ബാക്കി ഏത് സംസ്ഥാനം എടുത്ത് നോക്കിയാലും കേരളം തന്നെയാണ് എപ്പോഴും. ഇപ്പം മുന്നിലെ വെച്ചാൽ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇന്ത്യയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് കേരളം എന്തുകൊണ്ടാണ് ലിറ്ററസിയിൽ ബാക്കി സംസ്ഥാനങ്ങളെക്കാട്ടും മുന്നിൽ? അതൊരു കാര്യമല്ലേ, എന്തുകൊണ്ടാണ്?
അത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ 96%. രണ്ടാം സ്ഥാനത്തിലെ ഡൽഹി 88% മാത്രമേ ഉള്ളൂ. അതായത് ഓൾമോസ്റ്റ് 8% വ്യത്യാസം വരുന്നുണ്ട്. ഈ മാസീവ് ഡിഫറൻസിന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് കുറേ കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്.
അത് ശരിയാണ്. കാരണം ഹിസ്റ്റോറിക്കലി ആയിട്ട് പിന്നെ കേരളത്തിലെ ലിറ്ററസി എപ്പോൾ ഹൈ ആണ്. അത് ഈ ഇന്നത്തെ സ്ഥിതിയിലെത്താൻ കാരണം, കാരണം പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് കേരളത്തിൽ ലിറ്ററസി ഏകദേശം 55%. അത് വേറെ ഒരു സംസ്ഥാനത്തിന് അത്രയും ഹൈ ആയിട്ടുള്ളൊരു ലിറ്ററസി. അത് ആ ഒരു പ്രീവിയസിലെ ബൂസ്റ്റ് ഇന്നത്തേക്ക് എത്തി. എന്നാലും അത് മെയിൻറ്റെയിൻ, ആ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കേരളത്തിലെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടാവണ്ടേ?
വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്ടർ ഉണ്ട്. അതായത് തിരുവിതാംകൂർ അവിടുത്തെ മഹാറാണി ഗൗരി ലക്ഷ്മിബായി ശരിക്കും ഒരു റോയൽ പ്രൊക്ലമേഷൻ തന്നെ ഇറക്കിയിരുന്നു. അതായത് എല്ലാവർക്കും യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാരംഭ വിദ്യാഭ്യാസം നടപ്പാക്കിയ ഒരു സ്ഥലമാണ് തിരുവിതാംകൂർ. അപ്പം അത് ശരിക്കും ഒരു ലാൻഡ് മാർക്കാണ്. കാരണം യൂറോപ്പിൽ തന്നെ ഈ പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ നടപ്പാക്കിയത് ശരിക്കും 1892. അപ്പോൾ ഒരു 100 വർഷം, ഏകദേശം ഒരു 100 വർഷം മുമ്പേ തന്നെ തിരുവിതാംകൂർ എന്നൊരു സ്ഥലത്ത് ഇത് നടപ്പാക്കി. അപ്പം അത് ശരിക്കും കേരള പോലെ സ്ഥലത്ത് ശരിക്കും ലിറ്ററേറ്റ് ബൂസ്റ്റ് ആയിരുന്നു അത്.
ശരിയാണ്. കേരളത്തിൽ അതിനുശേഷം വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ 1980കളിൽ ശേഷം നവോത്ഥാന പ്രസ്ഥാനം, നാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സമ്മേളനത്തിൽ വന്ന പ്രസ്ഥാനങ്ങൾ ഇതിനെ വളർത്താനെ. അത് പിന്നെ ഒരു ആ ഫ്യൂഡൽ വ്യവസ്ഥ അവസാനിച്ചതോടെ ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വന്നു. വിദ്യാഭ്യാസം നേടാൻ ഓരോ പാവപ്പെട്ടവനും വിദ്യാഭ്യാസം നേടാനുള്ള അവസ്ഥ വന്നു. സാക്ഷരത ഓട്ടോമാറ്റിക്കായി വന്നു. അതുപോലെ ആ സമയത്ത് ഒരു ഈ 1800 അവസാനത്തോടു കൂടിയാണ് കേരളത്തിലെ സാഹിത്യവും ഒന്നും കൂടെ, പിന്നെ അതിനു മുമ്പ് ഉണ്ടായത് കുറേ കവിതയും പിന്നെ കാവ്യങ്ങളും. അതിന് ശേഷം ആ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടിയാണ് കേരളത്തിലെ നോവലും ചെറുകഥയെല്ലാം വ്യാപകമായിട്ട് അതും ആൾക്കാർ വായിക്കാനും തുടങ്ങി, ആ വായന പകരാൻ തുടങ്ങി. ഒരു വിധത്തിൽ ഇന്നത്തെ ഈ കൊറോണയെ പോലെ വായന ഒരു പകർച്ചവ്യാധിയായി മാറിയാണ് കേരളത്തിൽ. അത് ഒരു കേരളത്തിൻ്റെ സാക്ഷരതാ വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു.
വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കോട്ടുണ്ട്, അതായത് ബിക്കം ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ത്രൂ എഡ്യൂക്കേഷൻ. അതായത് അങ്ങനത്തെ ആ കാലഘട്ടത്തിൽ തന്നെ കുറേ റിഫോംസ്, അതായത് വേറൊരു സംസ്ഥാനത്തിനും ഒരിക്കലും ചിന്തിക്കുന്നതിനപ്പുറത്ത് കുറേ, ലൈക്ക് കേരള സാഹിത്യ ശാസ്ത്ര പരിഷത്ത്, പിന്നെ അവിടുത്തെ ഗവൺമെൻറ് കുറേ മെത്തേഡ്സ് ട്രൈ ചെയ്തു. അതായത് ടു ബ്രിങ് ലിറ്ററസി റിഫോം തന്നെ കൊണ്ടുവരാൻ പറ്റി എല്ലാവർക്കും.
ശരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഇതിനെ നല്ലോണം സ്വാധീനിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ അടിത്തറയിലാണ് കേരളത്തിലത്തെ ഇന്നത്തെ സാക്ഷരത വളർന്നു വന്നത്. നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതെല്ലാം വന്നതും അതിനുശേഷം വന്ന ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളായാലും കേരളത്തിൻ്റെ സാക്ഷരത വളരാൻ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. 1960കളിൽ കേരളം സംസ്ഥാനമായതിന് ശേഷം ആണ് ഈ വളർച്ച കൂടുതൽ ശക്തി പ്രാപിച്ചത്.
അത് ശരിയാണ്. കേരളത്തിൻ്റെ ഫസ്റ്റ് ഗവൺമെൻറ്, അതായത് 1957 ശേഷം, അതിൻ്റെ ബഡ്ജറ്റിൽ വരെ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ 10 മുതൽ 15% GDP വരെ എഡ്യൂക്കേഷൻ മാറ്റി വെച്ചൊരു സംസ്ഥാനം കേരളം. ആ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾ വെറും 2-3% മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിലാണ് ഈ ബാക്കി സംസ്ഥാനങ്ങൾ 10% അറ്റ്ലീസ്റ്റ് 10% ഓഫ് GDP എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ കേരളം അതായത് 10-60 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1957 മുതൽ ഇങ്ങനെ 16% വരെ എഡ്യൂക്കേഷന്, അതായത് 19,000 കോടി ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ശരിക്കും ലിറ്ററസി കൂടിയിട്ടെങ്കിൽ മാത്രമേ ശരിക്കും അത്ഭുതപ്പെടാനുള്ളൂ. കാരണം ഇത് 10-60 വർഷം മുമ്പേ ചെയ്തൊരു സംഭവമാണ്.
പിന്നെയാണ് കേരളത്തിലെ വളരെ നല്ല വേറൊരു കാരണം എന്ന് വെച്ചാൽ, അതിനുശേഷം ഈ സാക്ഷരത ഒരു പരിധിവരെ വളർന്നതിന് ശേഷം തന്നെ പ്രസിദ്ധീകരണങ്ങളെല്ലാം ബാക്കി ഇന്ത്യയിലെ 3rd ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ളത് കേരളത്തിലെ മനോരമയാണ്. അത്രയും വെറും 3.5 കോടി ജനസംഖ്യയിലെ കേരളം എന്ന സംസ്ഥാനത്ത് 3rd സ്ഥാനത്ത് ഒരു പത്രം വരണമെങ്കിൽ അത്രയും സാക്ഷരത വളർന്നതും വേറൊരു സംസ്ഥാനത്തിന് അവകാശമില്ലാത്ത അത്രയും സാക്ഷരത കേരളത്തിലുള്ളതാണ് പത്രങ്ങൾ കേരളത്തിൽ ഇത്രയും വളരാൻ കാരണം. കേരളത്തിൽ ഒരു വീട്ടിൽ ചുരുങ്ങിയത് ഒരു പത്രമെങ്കിലും വരുത്തുന്ന വീട് ആണ് അധികമല്ലോ, പത്രങ്ങൾ വരുത്താത്ത വീടുകൾ അപൂർവം. അതും ചെറുപ്പത്തിലേ തൊട്ടേ ഓരോ കുട്ടീനെയും സ്വാധീനിച്ചിട്ടുണ്ടാവും. ഈ പത്രത്തോട് താല്പര്യമില്ലാത്തവർക്ക് പോലും വീക്കിലിയും മാഗസീൻസൊക്കെ വരുത്താനുള്ള സൗകര്യമുണ്ട്. ഓരോ ഒരു ഈ കേരളത്തിലെ മിഡിൽ ക്ലാസ് വളരാൻ തുടങ്ങിയതിന് ശേഷം പത്രങ്ങൾ തന്നെ ഈ പത്രങ്ങൾ തന്നെ മാഗസീൻസ് ഇറക്കാൻ തുടങ്ങി.
അതായത് ശരിയാണ്, കാരണം കേരളത്തിലെ പോപ്പുലേഷൻ താരതമ്യേന വളരെ കുറവാണ്. ഇത് തമിഴ്നാടിൻ്റെ പോപ്പുലേഷൻ 7 കോടിയാണ്, കേരളത്തിന് വെറും 3.3 കോടി. അപ്പോൾ ഇവിടുത്തെ റീഡർഷിപ്പ് ബേസ് ആയതും വളരെ കുറവാണ്, ഇവിടുത്തെ ടാർഗറ്റ് ബേസും വളരെ കുറവാണ്. പക്ഷേ വന്നിട്ടും മാതൃഭൂമിയെ മനോരമ അവരും അവരെ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ്. ശരിക്കും ലിറ്ററസി റേറ്റ് ക്യാമ്പയിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു നല്ല എക്സാമ്പിൾ എന്ന് വെച്ചാൽ മാതൃഭൂമി. മാതൃഭൂമി 1930 കോഴിക്കോട് ഇവർ തുടങ്ങുമ്പം മലബാർ റീജിയൻ്റെ ലിറ്ററസി റേറ്റ് വെറും 20%. അപ്പോൾ ഇവർ പുതിയ പുതിയ ക്യാമ്പയിൻസ് തുടങ്ങി, അതായത് കുറേ ഇൻവെസ്റ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. അതായത് യോഗക്ഷേമ സഭ, അപ്പം അത് അവർ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ യങ് പുതിയ നമ്പൂതിരികളായ പെൺകുട്ടികളെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇവർ കുറേ കുറേ പുതിയ പുതിയ റിഫോംസ് കൊണ്ടുവന്നു. പിന്നെ വേറെ ഓർഗനൈസേഷൻസ്, അതായത് നായർ സർവീസ് സൊസൈറ്റി, അവരും ഒരു വലിയ പങ്ക് വഹിച്ചു കാരണം ഇവിടുത്തെ ലിറ്ററസി റേറ്റ് കൂട്ടാൻ.
അത് തന്നെയാണ് കേരളത്തിൽ, അതുകൂടാണ്ട് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമല്ലേ വിദ്യാരംഭം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനത്ര പ്രാധാന്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കേരളത്തിൽ കേരളത്തിൽ എല്ലാവരെയും വിദ്യാരംഭം, ജാതിയോ മതമോ നോക്കാണ്ട് തന്നെ വിദ്യാരംഭം എഴുതിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഹരിശ്രീ ഗണപതായ നമ്മൾ എഴുതിയാലും അത് കുട്ടികളിലൊരു ഇതുണ്ടാകും, അത് സാക്ഷരത അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിക്കാനുള്ളൊരു ആഗ്രഹം ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് വളർത്തിയെടുക്കാനാണ് അതിനെ കൊണ്ട് സാധിക്കുന്നത്. അക്ഷരങ്ങളെ കുട്ടികളെ ഏറ്റവും ചെറിയ പ്രായത്തിൽ 4 വയസ്സിന് താഴെ തന്നെ പിന്നെ വിദ്യാരംഭമൊക്കെ കുറിച്ചിട്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പോൾ അതിൻ്റെതായാലും സാക്ഷരതയെ സാധിക്കുന്നു. അതിന് സർക്കാരും എല്ലാവരും സർക്കാരും സന്നദ്ധ സംഘടനകളും എല്ലാം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സംസ്ഥാനമാണ് കേരളം.
പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ മറ്റ് സംസ്ഥാനങ്ങളും കേരളം സഹായിക്കുന്നുണ്ട്. അതായത് ഹമാരി മലയാളം എന്ന് പറഞ്ഞൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, അതായത് മലയാളം ടെക്സ്റ്റ് ബുക്ക്, അതായത് പുറത്തുനിന്ന് സംസ്ഥാനത്തു നിന്ന് വരുന്ന അവർക്ക് മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഹമാരി മലയാളം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പുറത്തെത്തവരും ശരിക്കും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. കാരണം ഇപ്പം റീസെൻ്റ്ലി ഇപ്പം ഒരു ബീഹാരി മൈഗ്രൻറ്റിന് ഇപ്പം ടോപ്പ് MG യൂണിവേഴ്സിറ്റിയിൽ 1st റാങ്ക് കിട്ടിയ ഒരു പെൺകുട്ടിയിൽ. അപ്പം അതേപോലെ ശരിക്കും കേരളം ഒരു യൂണിവേഴ്സൽ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ ശരിക്കും പറയാം. എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് കേരളം മാത്രമല്ല. ദാറ്റ്സ് വാട്ട് മേക്സ് കേരള മോഡൽ തന്നെ പറയാം, കേരള എഡ്യൂക്കേഷൻ മോഡൽ തന്നെ ഡിഫറെൻ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കേരള മോഡൽ പോകുന്നത്.
അതാണ് കേരളത്തിലെ എല്ലാവരെയും, പിന്നെ മലയാളികളെ മാത്രമല്ല കേരളത്തിൽ ഇല്ല എല്ലാവരെയും സാക്ഷരരാക്കാൻ സർക്കാർ തുടങ്ങി. അത് ഒരു കാലത്തും നിലച്ചിട്ടുമില്ല. ഈ ഇന്നും ഇപ്പോൾ പോലും അത് തുടർന്നുകൊണ്ടൊക്കെയാണ്. പിന്നെ അതിനൊരു ഉദാഹരണമാണ് സാക്ഷരത ലഭിക്കാതെ പോയ മലയാളികളെ. കാരണം ഒരു കാലത്ത് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ പോയ പ്രായമായവർക്ക് പോലും ഇന്ന് സാക്ഷരത നേടാനുള്ള അവസരം സർക്കാർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ സാക്ഷരത എന്ന് പറഞ്ഞാൽ മറ്റുള്ളിടത്ത് പോലെ വെറും വായന അറിയലും ആയാലും ഇതിനെ അതിനെ സാക്ഷരതയായിട്ട് കേരളത്തിൽ സംസ്ഥാനം കണക്കാക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. മിനിമം 4th ക്ലാസ്സെങ്കിലും പാസ്സായവർക്ക് മാത്രമേ കേരളത്തിലെ സാക്ഷരതയുടെ എണ്ണത്തിൽ പെടുന്നുള്ളൂ. അപ്പോൾ കേരളത്തിൽ ശരിക്കും സാക്ഷരത അതിലും കൂടുതലാകാൻ സാധ്യതയുണ്ട്. 96 എന്നുള്ളത് 4-ാം ക്ലാസ് പാസ്സായ ഒരാണ് 96%. അപ്പം ബാക്കിയുള്ളവർ ഇതിൽ പെടുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ എത്രയോ ആൾക്കാരുണ്ടാവും സാക്ഷരത വായിക്കാൻ അറിയുന്ന ആൾക്കാർ എത്രയോ അധികം ഉണ്ടാവും തന്നെ. അതപ്പോൾ ഒരു 99% വരെ കേരളത്തിൻ്റെ സാക്ഷരത ആക്ച്വൽ സാക്ഷരത എന്ന് പറയുന്ന എന്തായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല.
അത് ശരിയാണ്. ഇത്രയും സംഭവം ചെയ്തിട്ട് ലിറ്ററസി കൂടിയിട്ടെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനില്ലൂ. ശരിക്കും പറഞ്ഞാൽ ഇനി ശരിക്കും മറ്റ് സംസ്ഥാനങ്ങളും ശരിക്കും കേരള എഡ്യൂക്കേഷൻ മോഡൽ ഇന്നത്തെ ടൈപ്പ് ചില പോളിസീസ് ശരിക്കും അവരെ ബഡ്ജറ്റിലോ അവരെ ടെക്സ്റ്റ് ബുക്കിലല്ല അവരെ ഫുള്ളായിട്ടുള്ളൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ മാറ്റിയാൽ തന്നെ മേ ബി വി ക്യാൻ സി ഇന്ത്യൻ്റെ ടോട്ടൽ ലിറ്ററസി തന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. കേരളത്തിൻ്റെ ഇതേ ഒരു എഡ്യൂക്കേഷൻ മോഡൽ ശരിക്കും ഫോളോ ചെയ്ത
അതാണ് കേരളത്തിൻ്റെ സാക്ഷരത രാജ്യത്തിന് മൊത്തൊരു മാതൃകയാണ്. അതുപോലെ തന്നെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറായാലും ഡിജിറ്റൽ ലിറ്ററസിയും കേരളം പുഷ് ചെയ്യുന്നുണ്ട്. ആ ഡിജിറ്റൽ ലിറ്ററസിയും കൂടെ വളർന്ന അത് കേരളത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് രാജ്യത്ത് മൊത്തം. ആ എക്സാമ്പിൾ ബാക്കി രാജ്യം മൊത്തം കോപ്പി ചെയ്യട്ടെയാണ് ആഗ്രഹിക്കാനേ നമ്മൾ മലയാളികൾക്ക് സാധിക്കും. കാരണം നമ്മൾ ഈ പ്രിവിലേജ് അനുഭവിക്കുന്ന രാജ്യത്ത് മൊത്തം ആൾക്കാരെ അനുഭവിക്കണം എന്നുള്ള ഒരാഗ്രഹത്തോടെ ആണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് കേരളത്തിലെ ലിറ്ററസി രാജ്യത്തിന് മൊത്തം ഒരു മാതൃകയാണ്. Close doors, I'm a fool for your love.